നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
കൊറോണ വൈറസിന്റെ സാഹചര്യം വലിയ ആശങ്കയാണ് നിരവധി ആളുകളിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓസ്ട്രേലിയയിൽ കായിക രംഗത്ത് ഒട്ടേറെ മലയാളികൾ സജീവമാണ്. നിരവധി ക്ലബ്ബുകളാണ് ഓസ്ട്രേലിയയിൽ ഉടനീളം ഉള്ളത്. കായിക ക്ലബ്ബുകളിൽ സോക്കർ ക്ലബ്ബുകളുണ്ട്, ക്രിക്കറ്റ് ക്ലബ്ബുകളുണ്ട്, വോളിബോൾ ക്ലബ്ബുകളുണ്ട്, ബാഡ്മിന്റൺ ഗ്രൂപ്പുകളുണ്ട് എന്നിങ്ങനെ പല കായിക വിനോദങ്ങൾ ആസ്വദിക്കുന്നവരാണ് മലയാളികൾ. എന്നാൽ കൊറോണ വൈറസിന്റെ നിയന്ത്രണങ്ങളുടെ സാഹചര്യത്തിൽ ഇവർക്കെല്ലാവർക്കും കായിക വിനോദത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യമാണ്. ഇവരുടെ അനുഭവങ്ങളും ഈ സമയത്ത് നേരിട്ട വെല്ലുവിളികളുമാണ് SBS മലയാളം പരിശോധിക്കുന്നത്. പെർത്തിൽ കേരള സ്ട്രൈക്കേഴ്സ് എന്ന ക്രിക്കറ്റ് ക്ലബിലുള്ള ക്രിസ്റ്റി ആലിഞ്ചേരി നമുക്കൊപ്പം ചേരുന്നു. ക്രിസ്റ്റി, എങ്ങനെയാണ് ഈ കൊറോണ സമയത്തെ നിയന്ത്രണങ്ങൾക്കിടയിൽ ക്രിക്കറ്റ് പ്രേമികൾക്ക് ഈ സാഹചര്യത്തിലൂടെ കടന്നുപോകാൻ കഴിയുന്നത്?
ആക്ച്വലി ഒരു അൺഎക്സ്പെക്റ്റഡ് ഇവന്റ് ആണ്. ആരും ഇതുപോലെ പാൻഡമിക് വരുമെന്ന് വിചാരിച്ചില്ല. ഞങ്ങളുടെ ആക്ച്വൽ ക്ലബിന്റെ സീസണിന്റെ ലാസ്റ്റ് റൗണ്ട് വരെ ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. ബിക്കോസ് നോർമലി ഞങ്ങൾ എല്ലാ വീക്കെൻഡും സൺഡേസ് ക്രിക്കറ്റ് കളിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പൊ വിന്റർ കോംസും എല്ലാം മുടങ്ങിയിരിക്കുവാണ്. ഈ സമയത്ത് മെയിനായിട്ട് ഇപ്പൊ ഫിറ്റ്നസിലാണ് ഫോക്കസ് ചെയ്യുന്നത്. പ്ലസ് വർക്ക് ഫ്രം ഹോം ഓപ്ഷൻസ് ആണ്. ഇപ്പം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒരു വലിയ സ്ട്രെസ് റിലീഫാണ്. ബിക്കോസ് മൺഡേ ടു ഫ്രൈഡേ വളരെ തിരക്കായുള്ള ജീവിതത്തിന്റെ ഇടയ്ക്ക് ഒരു റിലീഫ് എന്ന് പറയുന്നത് സൺഡേ ക്രിക്കറ്റ് ആണ്. കൂട്ടുകാരെയൊക്കെ ഒന്ന് കാണുക, ക്രിക്കറ്റ് കളിക്കുക. പക്ഷെ ഈ സമയത്ത് അതിന്റെ ഒരു സ്ട്രഗിൾ ഉണ്ട്. ബട്ട് എല്ലാവരും കോപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്.
പല ക്രിക്കറ്റ് ടൂർണമെന്റുകളും സംഘടിപ്പിക്കുന്ന ഒരു കൂട്ടായ്മയാണല്ലോ നിങ്ങളുടേത്. ഈ സാഹചര്യത്തിൽ പല ടൂർണമെന്റുകളും മുടങ്ങുന്ന വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. കേരള സ്ട്രൈക്കേഴ്സും ഒരു ടൂർണമെന്റ് നടത്താൻ ഒരുങ്ങിയിരുന്നല്ലോ.
അതെ, കേരള സ്ട്രൈക്കേഴ്സിന്റെ SMC കപ്പ് പെർത്തിലെ വൺ ഓഫ് ദി ബിഗസ്റ്റ് കമ്മ്യൂണിറ്റി ക്രിക്കറ്റ് ടൂർണമെന്റ്, വാക്കയുടെ അപ്രൂവൽ കൂടിയുള്ള ടൂർണമെന്റ് ആണ്. അപ്പം ഇന്നലെയാണ് ഞങ്ങൾക്ക് വാക്കയിൽ നിന്നൊരു ഡോക്യുമെന്റ് അയച്ചു തന്നത്, ഗൈഡ് ലൈൻസ് ഡോക്യുമെന്റ്. സോ അത് പ്രകാരം ഇപ്പം ഉടനെ തുടങ്ങാനൊന്നും പറ്റത്തില്ല. Phase 3 ചിലപ്പോൾ നമുക്ക് തുടങ്ങാം. ഞങ്ങളുടെ ടൂർണമെന്റ് സാധാരണ October 1st വീക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതിനുള്ളിൽ എല്ലാ കാര്യങ്ങളും ശരിയാവുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്.
ക്രിസ്റ്റി, ഇനി ഇത് കൂടാതെ പല കാര്യങ്ങളും ഈ ലോക്ക്ഡൌൺ പീരീഡിലൂടെ കടന്നു പോകുമ്പോൾ ക്രിക്കറ്റ് പ്രേമികളും കായിക വിനോദത്തിൽ ഏർപ്പെടുന്നവരും വ്യത്യസ്തമായി ചെയ്യുന്നുണ്ടല്ലോ. ഇതിൽ എടുത്തു പറയാവുന്ന അല്ലെങ്കിൽ രസകരമായിട്ടുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ പങ്കുവെക്കാൻ?
രസകരമായ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്. ഇപ്പം തന്നെ ഞങ്ങൾ ഇപ്പം ഫിറ്റ്നസ് ചലഞ്ച് ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ഞങ്ങൾ നടത്താറുണ്ട്. സോ ഓരോരുത്തർ അവരവരുടെ വെയിറ്റ് വെയ്റ്റ് ചെയ്ത് ഗ്രൂപ്പിലിടും. അത് കഴിഞ്ഞ് അവരുടെ ഫിറ്റ്നസ് ട്രാക്ക് ചെയ്യും. സോ പരസ്പരം ഞങ്ങൾ തമ്മിൽ തന്നെ ചാലഞ്ച് ചെയ്ത് ഫിറ്റ്നസ് ഇംപ്രൂവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ക്രിക്കറ്റ് എക്യുപ്മെന്റ്സ്, എന്റെ അനുഭവം പറയാമോ, ലൈക്ക് ലാസ്റ്റ് 2 weeks അറ്റ്ലീസ്റ്റ് 30 to 14 ബാറ്റ്സ് ക്രിക്കറ്റ് ബാറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്. ലൈക്ക് ഈ സമയത്ത് വീട്ടിലിരിക്കുന്നതുകൊണ്ട് ബാറ്റ് നോക്കാം, അതുപോലെ തന്നെ ക്രിക്കറ്റ് എക്യുപ്മെന്റ്സ് വാങ്ങിക്കാം. സോ അങ്ങനത്തെ കാര്യങ്ങളിലൂടെ ഞങ്ങൾ ക്രിക്കറ്റിൽ ഇപ്പോഴും ഇൻവോൾവ് ആണ്. പിന്നെ ഇപ്പം പുതിയ ഗൈഡ് ലൈൻസിന് പ്രകാരം നമുക്ക് ഗ്രൗണ്ടിൽ 20 പേർക്ക് കൂടാം. ലൈക്ക് ദാറ്റ് ഇൻക്ലൂഡ്സ് സ്പെക്ടേറ്റേഴ്സ്, അമ്പയർസ് ആൻഡ് ഫാമിലി. അപ്പം ഞങ്ങൾ ഈ വീക്കെൻഡ് 10-15 പേർക്ക് ഇന്റർണൽ പ്രാക്ടീസ് നടത്താമെന്ന് വെച്ച് ഇരിക്കുകയാണ്. പക്ഷെ അതിൻ്റെതായ ഗൈഡ് ലൈൻസ് ഉണ്ട്. ലൈക്ക് എക്യുപ്മെന്റ് ഷെയർ ചെയ്യാൻ പറ്റില്ല. സോ അതെല്ലാം മാനിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രാക്ടീസ് ഈ വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു.
ഇനി അന്താരാഷ്ട്ര തലത്തിലുള്ള ടൂർണമെന്റുകളെല്ലാം മുടങ്ങിയിരിക്കുകയാണ്. ക്രിക്കറ്റ് താരങ്ങൾക്കൊന്നും ക്രിക്കറ്റ് ഫീൽഡുകളിലേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. അവരെല്ലാവരും നേരിടുന്ന വെല്ലുവിളികൾ വളരെ വലുതാണ്. അതേസമയം ക്രിക്കറ്റ് പ്രേമികൾക്ക് ഈ അന്താരാഷ്ട്ര മത്സരങ്ങൾ കാണാൻ കഴിയാത്തതും വലിയൊരു സങ്കടമായിരിക്കാൻ സാധ്യതയുണ്ടല്ലോ.
അത് സത്യമാണ്. ബിക്കോസ് ക്രിക്കറ്റ് കളിക്കുന്നവരെല്ലാവരും ക്രിക്കറ്റ് കാണുന്നവർ തന്നെയാണ്. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ കാരണം അതിന്റെ എഫക്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കളിക്കാർ തന്നെ അവരവരുടെ പേഴ്സണൽ വീഡിയോസ് ഇടുന്നുണ്ട് സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് വഴി. അതുകൂടാതെ ഈ പ്രബല ക്രിക്കറ്റ് വെബ്സൈറ്റ്സ് ലൈക്ക് ESPN, ക്രിക്കറ്റ് ഇൻഫോ, ക്രിക്കറ്റ് ബസ് ഒക്കെ അവരുടേതായ രീതിയിൽ അവർ കളിക്കാരുടെ ഇന്റർവ്യൂസ് ഇടുന്നുണ്ട്. അതുകൊണ്ട് കളിയിൽ നമ്മൾ കാണാത്ത പല കാര്യങ്ങളും അറിയാനും കളിക്കാരുടെ അനുഭവം അവർ ഷെയർ ചെയ്യുന്നത് കാണുന്നതും ഇപ്പോഴത്തെ ഒരു ടൈം പാസ് ആണ്.
ഇനി ഏറ്റവും കൂടുതലായി ഉറ്റുനോക്കുന്ന കാര്യം എന്താണ്? ഈ ലോക്ക്ഡൌൺ പീരീഡ് അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾക്ക് ഇളവ് നൽകാൻ തുടങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന കാര്യം എന്താണ് ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം?
എനിക്ക് തോന്നുന്നത് തന്നെ തിരിച്ച് ഇന്റർനാഷണൽ ക്രിക്കറ്റ് മാച്ചസ് കാണണം. പിന്നെ ഈ വിന്റർ കപ്പ് ടൂർണമെന്റ്സ് ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ അതിൽ പങ്കെടുക്കണം. അതാണ് മെയിനായിട്ട് ഞങ്ങൾ സ്റ്റാറ്റസും എക്സ്പെക്ട് ചെയ്യുന്നത്. കേരള സ്റ്റാറ്റസിനെ സംബന്ധിച്ചോളം ഞങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞല്ലോ, ഞങ്ങളുടെ ടൂർണമെന്റ് ഉണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾ 24 ടീം വെച്ചാണ് ടൂർണമെന്റ് നടത്തിയത്. അപ്പം ഈ വർഷം അതിനെക്കാട്ടിലും വലിയ രീതിയിൽ നടത്തണം, അതാണ് ഞങ്ങളുടെ പേഴ്സണൽ എക്സ്പെക്ടേഷൻ. പിന്നെ ഓബിയസ്ലി ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ ടെസ്റ്റ് ക്രിക്കറ്റ് ഈ വർഷം അവസാനമുണ്ടല്ലോ, അത് നടക്കണം, കാണാൻ ആഗ്രഹത്തോടെ ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യാണ്.
നമ്മൾ ഇതുവരെ കേട്ടത് ക്രിക്കറ്റ് പ്രേമികളുടെ കാര്യമാണ്. ക്രിക്കറ്റ് പ്രേമികൾക്ക് പുറമെ ഓസ്ട്രേലിയയിൽ ഒട്ടേറെ സോക്കർ പ്രേമികളുമുണ്ടല്ലോ. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോളിനോട് ഏറെ താല്പര്യമുള്ള ഒരു വിഭാഗമാണ് മലയാളികൾ. സിഡ്നിയിലുള്ള കാൻറ്റർബറി സ്പോർട്ടിംഗ് ക്ലബിലെ ജോൺ ജോസഫ് കൈലാത്ത് നമുക്കൊപ്പം ചേരുന്നു. ജോൺ ജോസഫ്, കൊറോണ വൈറസിന്റെ നിയന്ത്രണങ്ങൾക്കിടയിൽ സോക്കർ പ്രേമികൾ എന്താണ് ചെയ്യുന്നത്?
ഞങ്ങൾ കാൻറ്റർബറി സ്പോർട്ടിംഗ് ക്ലബ്, ഇപ്പം കൊറോണ വൈറസ് ആയ സ്ഥിതിക്ക് എല്ലാവർക്കും പുറത്ത് കളിക്കാനും പ്രാക്ടീസ് ചെയ്യാനും ഒന്നും പറ്റാത്ത അവരുടെ വീട്ടിലും ബാക്ക് യാർഡിലും ഇരുന്നുകൊണ്ട് ഫുട്ബോൾ തട്ടി ആ ഒരു ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാനായിട്ടുള്ള ഒരു പ്ലാനിങ്ങിലാണ്. പിന്നെ കാൻറ്റർബറി സ്പോർട്ടിംഗ് ക്ലബ് മെയിനായിട്ട് ചെയ്തേക്കുന്നത് ഒരു എല്ലാവരുടെയും കൂടി ഒരു വീഡിയോ ഇറക്കി. വീഡിയോയിൽ ഞങ്ങൾ മെയിനായിട്ട് എല്ലാവരും അവരവരുടെ വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് കാൻറ്റർബറിയുടെ പ്രേമി എന്നുള്ളൊരു നിലയിൽ അവര് എല്ലാവരും സ്വയം കഴിവുകൾ ബോൾ കൊണ്ട് കാണിക്കുകയും ടീം കാൻറ്റർബറി സ്പോർട്ടിംഗ് ക്ലബിലുള്ള എല്ലാവരും കൂടി ഇതിലോട്ട് ഇൻവോൾവ് ആവുകയും ഫുട്ബോളിനോട് കൂടുതൽ താല്പര്യം കാണിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇറക്കിയത് ഏത് രീതിയിലാണ് പൊതുവിൽ നിങ്ങളെ സഹായിച്ചത്?
എല്ലാരും ഇപ്പൊ വീട്ടിലിരിക്കുന്നു, ആർക്കും ഒന്നും ഫുട്ബോൾ തട്ടാനും കളിക്കാനും പറ്റുന്നില്ല, ട്രെയിനിങ് ഒന്നും നടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വിഷമം കാരണം ആസ് എ ക്ലബ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് ഞങ്ങൾ വെറുതെ വീട്ടിലിരുന്ന് ഇരിക്കുന്നതിലും നല്ലത് ബോളായിട്ട് തട്ടി തട്ടി ആ ഒരു ശീലം വെച്ചോണ്ടിരിക്കുക എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു ഇതിറക്കിയത്. അത് പൊതുവെ ബാക്കിയുള്ളവർക്ക് ഒരു പ്രോത്സാഹനമാകും.
അപ്പോൾ ഇത് മാനസികമായിട്ടുള്ള പല സമ്മർദ്ദങ്ങൾ കുറയ്ക്കാൻ ഒരു പരിധിവരെ സഹായിച്ചു എന്ന് കരുതുന്നുണ്ടോ?
വളരെയധികം വളരെയധികം. കാര്യം ഇവിടെ ഇപ്പം നമ്മൾ മലയാളികൾ മെയിനായിട്ടും കാത്തിരിക്കുന്നത് വീക്കെൻഡ്സിലും തമ്മിൽ കളിക്കാനായിട്ടും കുറെ ടൂർണമെന്റ്സ് മലയാളികളുടെ ഇടയിൽ നടക്കാറുണ്ട്. സെവൻസ് ടൂർണമെന്റ്സ് അങ്ങനെ രണ്ടു മൂന്ന് ടൂർണമെന്റ്സ് ഒക്കെ ഇപ്പോഴത്തെ കൊറോണ വൈറസ് സിറ്റുവേഷൻ കാരണം മാറിപ്പോയത് കൊണ്ടും അതിന്റെ ആ ഒരു വിഷമവും കളിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതിന്റെ ഒരു വിഷമവും മാറ്റാനായിട്ടും എല്ലാവർക്കും ഫുട്ബോൾ തട്ടാൻ പറ്റി അല്ലെങ്കിൽ അതിനോട് കൂടുതൽ ഇൻവോൾവ് ആയി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ കളിക്കാൻ പറ്റാണ്ടിരുന്നിട്ടും എന്തെങ്കിലും ചെയ്തു എന്നുള്ളൊരു ഒരു ഫീലിംഗും വരുന്നു.
ജോൺ, ഇനി മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, കൊറോണ വൈറസിനെ പ്രതിരോധിക്കാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളിൽ പലതിലും ഇളവുകൾ നടപ്പിലാക്കുന്നുണ്ടല്ലോ, എന്നാണ് ഇനി തിരിച്ച് പന്ത് തട്ടാൻ കഴിയുക? ഇതുമായി ബന്ധപ്പെട്ട് അധികൃതരുടെ ഭാഗത്തുനിന്ന് പ്രത്യേക നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഫുട്ബോൾ ക്ലബുകൾക്ക് കിട്ടിയിട്ടുണ്ടോ?
ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ജൂണിലൊക്കെ ആകുമ്പോഴത്തേക്കും, ജൂൺ പകുതി അല്ലെങ്കിൽ ജൂലൈ ആകുമ്പോഴത്തേക്കും ഫുട്ബോൾ തട്ടാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇരിക്കണത്. ഇപ്പോഴത്തെ ഒരു ലോക്ക്ഡൌൺ റൂളൊക്കെ അനുസരിച്ച് 10 പേർക്ക് മാക്സിമം നിൽക്കാം, കളിക്കാം, പ്രാക്ടീസ് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് കേൾക്കുന്നത്. പക്ഷേ ഞങ്ങൾ അതിനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നൊരു അവസരം കിട്ടുന്നു അന്ന് ഞങ്ങൾ ചാടി ഇറങ്ങാൻ തയ്യാറായിരിക്കുകയാണ്. ഓസ്ട്രേലിയൻ വെബ്സൈറ്റിലും ഇവിടെ കളിക്കുന്നതിനെ പറ്റിയും ഉള്ള ഒരു നിയന്ത്രണങ്ങളും ഇതും എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് അതിനനുസരിച്ച് ഞങ്ങൾ എന്നാ കളിക്കാൻ പറ്റുക എന്നുള്ളൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അറിയാനായിട്ടുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
കായിക വിനോദങ്ങളോടുള്ള താല്പര്യം മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് തന്നെയാണ് ജോൺ ജോസഫ് ചൂണ്ടിക്കാട്ടുന്നത്. ഓസ്ട്രേലിയയിൽ പന്ത് കളിക്കാനും മറ്റുള്ള കായിക വിനോദങ്ങളിൽ ഏർപ്പെടാനും ഒട്ടേറെ അവസരങ്ങളുള്ള കാര്യം നമ്മൾ എപ്പോഴും എടുത്തു പറയുന്നതാണ്. തുറസായ സ്ഥലങ്ങളിലുള്ള ഈ മൈതാനങ്ങളിലേക്ക് തിരിച്ചു പോകാൻ സോക്കർ പ്രേമികൾക്ക് അധികം വൈകാതെ കഴിയുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ജോൺ ജോസഫ്:
തീർച്ചയായും ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാ മലയാളികളും SFNA ഇരിക്കുന്നത്. എന്ന് പറഞ്ഞ് ഞങ്ങൾ വെറുതെ ഇരിക്കുന്നില്ല. ഞങ്ങൾ ഇപ്പം കാൻറ്റർബറി സ്പോർട്ടിംഗ് ക്ലബ് പോലെയുള്ള ക്ലബ്ബുകളും ബാക്കിയുള്ള ക്ലബ്ബുകളും എല്ലാവരും അവരൊരു ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വീട്ടിലിരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പോലും അവരെ തന്നെ ഫിസിക്കലി സ്ട്രോങ് ആയിട്ടും ട്രെയിൻ ചെയ്തും ആണ് ഇരിക്കുന്നത് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ. കാര്യം ഞങ്ങളുടെ ക്ലബ്ബ് പോലും ക്കേണ്ടിയ ഒരു അവസ്ഥ വന്നാൽ പോലും തമ്മിൽ തമ്മിൽ ഒരു വീഡിയോ കോളിലൂടെ ആണെങ്കിലും 5 മിനിറ്റ് ചലഞ്ച് എന്ന് പറയുന്ന പോലെ എക്സസൈസ് ചെയ്യാറുണ്ട്. ഇപ്പം SFNA ഇത് 54th ഡേ ആണ് ഇന്ന്.
നമ്മൾ ഇതുവരെ ക്രിക്കറ്റിന്റെയും ഫുട്ബോളിന്റെയും കാര്യമാണല്ലോ കേട്ടത്. ഇനി ഒട്ടേറെ മലയാളികൾ സജീവമായിട്ടുള്ള മറ്റൊരു കായിക വിനോദമാണ് വോളിബോൾ. വിക്ടോറിയയിലെ ഡാൻഡിനോങ്ങിലുള്ള കേരള സ്പോർട്സ് ക്ലബിലെ ജിമ്മി സെബാസ്റ്റ്യനാണ് നമുക്കൊപ്പം ചേരുന്നത്. ജിമ്മി, ഇൻഡോറായും കൂടി കളിക്കാവുന്ന ഈ മത്സരത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്നത് എത്രമാത്രം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്?
ഞങ്ങളെ അത് മാനസികമായിട്ടും ഫിസിക്കലായിട്ടും ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾക്കൊരു 10-20 പേരോളം ഞങ്ങൾ എല്ലാ മൺഡേയും കളിക്കുന്നുണ്ട്. ഇത് സഡൻ ആയിട്ടൊരു ബ്രേക്ക് വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾക്കത് വളരെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങളുടെ മെയിൻ ഒരു മൂവ്മെന്റ് തന്നെ ഫിസിക്കൽ എക്സസൈസ് തന്നെ ഒരു വോളിബോൾ കളിയിലായിരുന്നു, അത് നിന്നുപോയി. പ്ലസ് ഞങ്ങളെ ഒരു കൂട്ടായ്മ, അതും വളരെ എഫക്റ്റീവ് ആണ്. ഞങ്ങളുടെ ഒരേ റേഞ്ചിലുള്ള പഴയ ആൾക്കാരുകളെല്ലാം ജോയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു കൂട്ടായ്മ, അത് നിന്നുപോയി. ഒരു ബുദ്ധിമുട്ടുള്ള ഇതിലാണ് ഞങ്ങൾ കടന്നു പോകുന്നത്.
അപ്പോൾ കൂട്ടായ്മയുടെ കാര്യം പറയുമ്പോൾ, ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയെത്തിയിരിക്കുന്ന സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരുമിച്ച് കൂടാനുള്ള ഏറ്റവും വലിയ അവസരങ്ങളിലൊന്ന് ഇത്തരമുള്ള കായിക വിനോദങ്ങളാണല്ലോ. അത് ഈ സാഹചര്യത്തിൽ എത്രമാത്രം മാനസിക സമ്മർദ്ദങ്ങൾക്ക് കാരണമാകുന്നുണ്ട്?
പലർക്കും പല രീതികളിലാണ് അതിന്റെ എഫക്ട് വരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആ ഗ്രൂപ്പുകൾ എല്ലാ ആഴ്ചയും കാണുക, അവരെ കളിക്കുക, മോറോവർ ഞങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻസ് ടോക്കുകള്, ജനറൽ ടോക്കുകള്, ഇതെല്ലാം നിന്നുപോയ സ്ഥിതിക്ക് എന്താ പറയാ, വളരെ ബോർഡമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു.
വോളിബോൾ കളിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ?
ഞങ്ങൾക്ക് ഇപ്പൊ അധികം പുറത്തു പോകാൻ പറ്റാത്തതാണ്. ഉള്ളി വർക്ക് റിലേറ്റഡ് ആയിട്ട് ഉള്ള ആക്ടിവിറ്റീസ് മാത്രമേ ഉള്ളൂ. പ്ലസ് ഞങ്ങൾ വീടുകളിൽ ഇപ്പം ബാക്ക് യാർഡിൽ, ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ബാക്ക് യാർഡിൽ ഞങ്ങൾ വോളിബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാക്ടീസ് ചെയ്യുന്നു. പിള്ളേരെ ഞാൻ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നു. പിള്ളേർക്ക് ഇച്ചിരി ഇൻട്രസ്റ്റ് ആയി തുടങ്ങി വോളിബോളിലേക്ക്. ഈ ഒരു രണ്ടു മൂന്ന് മാസം കൊണ്ട് അവർക്ക് വോളിബോൾ കുറച്ച് ടച്ച് ചെയ്യാനും പാസ് എടുക്കാനും അവർക്കൊരു ഇൻട്രസ്റ്റ് വരുന്നു. അതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ കാണുന്നു.
ഇനി വരും ദിവസങ്ങളിൽ നിയന്ത്രണങ്ങൾക്ക് കൂടുതൽ ഇളവുകളാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാണ് തിരിച്ച് വോളിബോൾ കളി സാധ്യമാകുക എന്ന് അന്വേഷിച്ചു?
അടുത്ത മാസം സ്കൂളുകൾ തുറക്കാൻ പോവുകയാണ്. ആ സമയം കൊണ്ട് ഞങ്ങൾക്കും അത് പ്രാബല്യം വീണ്ടും ആക്റ്റീവ് ആകാൻ പറ്റുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങൾ സ്റ്റേഡിയം ഹയർ ചെയ്യുന്ന ആൾക്കാരുമായിട്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ് മന്ത് ഓൺവേഴ്സ് ഞങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.
ഓസ്ട്രേലിയയിൽ കൊറോണ വൈറസിനെ പ്രതിരോധിക്കാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾക്ക് മൂന്ന് ഘട്ടങ്ങളായിട്ടാണല്ലോ ഇളവുകൾ നടപ്പിലാക്കുന്നത്. ഈ ഓരോ ഘട്ടത്തിലും കായിക രംഗത്തിലും ഇളവുകൾ നടപ്പിലാക്കുകയാണ്. മൂന്നാം ഘട്ടം നടപ്പിലാകുന്നതോടെ എല്ലാ രീതിയിലുമുള്ള പരിശീലനങ്ങളും മത്സരങ്ങളും നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.